السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد، സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ അധ്യായമായ സൂറത്തു അൽ ഫാത്തിഹ, അതിലെ മധ്യത്തിലുള്ള ആയത്തായ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്തിൻ്റെ വിശദീകരണമാണ് ഇന്നലെ നാം പറഞ്ഞു വച്ചത്. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്നത് രണ്ടായി പകുത്ത രണ്ട് പകുതികളായി നിശ്ചയിക്കപ്പെട്ട ആയത്താണ്. അതിലൊന്നാമത്തെ പകുതി അള്ളാഹു സുബ്ഹാനഹു വതആല അവനു മാത്രം അർഹതയുള്ള ഇബാദത്ത്, അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇയ്യാക നഅബുദ്, അള്ളാഹുവെ നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ഇബാദത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വതആലക്കു മാത്രമേ നൽകാവൂ എന്ന വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളിലൊന്നാണ് ഈ ആയത്ത്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇന്നലെ നാം പറയുകയുണ്ടായി. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, വഇയ്യാക നസ്തഈൻ അതോടൊപ്പം നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. വാവിൻ്റെ അർത്ഥം പലർക്കും പരിചിതമായിരിക്കും. ഇംഗ്ലീഷിൽ ആൻഡ് എന്ന അർത്ഥത്തിൽ പറയുന്ന ഒന്നിനോട് മറ്റൊരു കാര്യത്തെ കൂട്ടിച്ചേർക്കുന്ന പദമാണ് വാവ്. ഇയ്യാക നഅബുദ്, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്നതോടൊപ്പം നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇയ്യാക എന്ന വാക്കിൻ്റെ അർത്ഥം ഇന്നലെ വിശദീകരിച്ചതാണ്, നിന്നോട് അല്ലെങ്കിൽ നിന്നെ എന്നാണ് അതിൻ്റെ അർത്ഥം. വഇയ്യാക നസ്തഈൻ, നസ്തഈൻ എന്നാൽ ഞങ്ങൾ സഹായം തേടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അള്ളാഹുവേ നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത് എന്നതാണ് ഈ ആയത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ ആശയം ഉൾക്കൊള്ളുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവനോട് മാത്രം സഹായം ചോദിക്കുക എന്നത് ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളിലൊന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പിതൃവ്യപുത്രനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അദ്ദേഹം ചെറിയ കുട്ടിയായിരിക്കുന്ന സന്ദർഭത്തിൽ ഇബ്നു അബ്ബാസിനെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, പൊന്നുമകനെ ഞാൻ നിനക്ക് ചില വാക്കുകൾ പഠിപ്പിച്ചു നൽകാം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസിന് പ്രധാനപ്പെട്ട ചില ഉപദേശങ്ങൾ നൽകി. അക്കൂട്ടത്തിൽ അവിടുന്ന് പറഞ്ഞു, وَإِذَا سَأَلْتَ فَاسْأَلِ اللَّهِ وَإِذَا اسْتَعَنْتَ فَاسْتَعِنْ بِاللَّهِ. ഇബ്നു അബ്ബാസ്, നീ ചോദിക്കുകയാണെങ്കിൽ, തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക. وَإِذَا اسْتَعَنْتَ فَاسْتَعِنْ بِاللَّهِ, നീ സഹായം തേടുകയാണ് എങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടുക. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് യാതൊരു വിശദീകരണവും ആവശ്യമില്ലാത്ത രൂപത്തിൽ വ്യക്തമായി ഇബ്നു അബ്ബാസിനെ പഠിപ്പിച്ചു നൽകുകയാണ്. ഇബ്നു അബ്ബാസ്, വഇദാ സ്തഅൻത, നീ സഹായം തേടുകയാണ് എങ്കിൽ, സഹായം ചോദിക്കുകയാണ് എങ്കിൽ, ഫസ്തഇൻ ബില്ലാഹ്, അള്ളാഹുവിനോട് സഹായം ചോദിക്കുക. ഈ ഹദീസ് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ്. സൂറത്തുൽ ഫാത്തിഹയിലെ ഈ ആയത്തും ഇയ്യാക നസ്തഈൻ എന്ന ആയത്തും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്കും നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ്. നിങ്ങൾ സഹായം തേടുകയാണ് എങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇബ്നു അബ്ബാസിനോട്, ഇബ്നു അബ്ബാസ് ഇതാ നിനക്ക് സഹായം ആവശ്യമായി വന്നാൽ അള്ളാഹുവിനോട് ചോദിച്ചോളൂ, ഒപ്പം എന്നോടും ചോദിച്ചോളൂ എന്ന് അവിടുന്ന് പറയുന്നില്ല. അതല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ നീ എൻ്റെ ഖബറിൻ്റെ അരികിൽ വന്നോളൂ എന്ന് പറയുന്നില്ല. അതല്ലെങ്കിൽ ബദരീങ്ങളെ വിളിച്ചുകൊള്ളൂ എന്ന് പറയുന്നില്ല, ഉഹദീങ്ങളെ വിളിച്ചുകൊള്ളൂ എന്ന് പറയുന്നില്ല. മറിച്ച് ഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണ് എങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടുക. വഇയാക നസ്തഈൻ, നിന്നെ മാത്രമാണ്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം ചോദിക്കുന്നത്. ഇത് വലിയ പാഠമാണ്. നബിമാരുടെ ചരിത്രമെടുത്തു പരിശോധിച്ചാൽ വിശുദ്ധ ഖുർആനിൽ 25 നബിമാരുടെ പേര് പറയപ്പെട്ടിട്ടുണ്ട്. അതിൽ 5 നബിമാർ ഉലുൽ അസ്മിൽപ്പെട്ട റസൂലുമാർ, അവരുടെ ചരിത്രം വന്നിട്ടുണ്ട്. നബിമാരിൽ ഏറ്റവും ശ്രേഷ്ഠരായ റസൂലുകൾ അവരാണ്. ആരൊക്കെയാണവർ? നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, ഈസ അലൈഹി സ്വലാത്തു വസ്സലാം, നബിയുന മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് സ്വലവാത്തുല്ലാഹി വസലാമുഹു വബറകാതുഹു അലൈഹി. ഈ 5 നബിമാർ അവരുടെ ചരിത്രം വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചു പറയുന്നുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം നോക്കൂ നിങ്ങൾ. 950 വർഷക്കാലം അദ്ദേഹം അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം, മനുഷ്യരുടെ ആദിമ പിതാവായ ആദമിന് ശേഷം ആദ്യമായി മനുഷ്യരിലേക്ക് നിയോഗിക്കപ്പെട്ട റസൂലാണ് അദ്ദേഹം. ആ റസൂലായി നിയോഗിക്കപ്പെട്ട നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം നീണ്ട 950 വർഷക്കാലം ആ സമൂഹത്തെ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ക്ഷണിച്ചു. പക്ഷേ അവർ അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞു. അവരുടെ കൂട്ടത്തിൽ നിന്ന് വളരെ ചുരുക്കം ചില ആളുകൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി ആരും തന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വാസം സ്വീകരിക്കാൻ തയ്യാറായില്ല. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭാര്യ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു. അവസാനം അദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു. ജനങ്ങളെല്ലാം അദ്ദേഹത്തിന് എതിരായി. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആരോടാണ് സഹായം തേടിയത്? ആരെയാണ് വിളിച്ചു പ്രാർത്ഥിച്ചത്? ആരോടാണ് രക്ഷയ്ക്ക് വേണ്ടി തേടിയത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയോടാണ്. മറ്റൊരാളോട് ചോദിച്ചില്ല, ആദമിനോട് സഹായം ചോദിച്ചില്ല. നോക്കണം നിങ്ങൾ, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം നിയോഗിക്കപ്പെട്ട സമൂഹത്തിൽ വ്യത്യസ്തങ്ങളായ ആരാധ്യ വസ്തുക്കൾ ഉണ്ടായിരുന്നു. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ, വലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദം വലാ സുആഉ വലാ യഗൂസ വയഊഖ വനസ്ര. അവർ പറഞ്ഞതായി അള്ളാഹു പറയുകയാണ്. ആ നാട്ടുകാർ പറഞ്ഞു, വലാ തദറുന്ന ആലിഹതകും, നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. വലാ തദറുന്ന വദ്ദൻ, വദ്ദിനെ നിങ്ങൾ ഒഴിവാക്കരുത്. വലാ സുവാഅൻ, സുവാഇ എന്ന വിഗ്രഹത്തെ ഉപേക്ഷിക്കരുത്. വലാ യഗൂസ്, യഗൂസ് എന്ന വിഗ്രഹത്തെ ഉപേക്ഷിക്കരുത്. വലാ യഗൂസ വയഊഖ വനസ്ര, യഊഖിനെയോ നസറിനെയോ നിങ്ങൾ കളയാൻ പാടില്ല, അവയൊക്കെ നിങ്ങൾ മുറുകെ പിടിക്കണം. ആരാണ് ഈ പറഞ്ഞ ആളുകളൊക്കെ? ആരാണ് വദ്ദും സുവാഉം യഗൂസും യഊഖും നസറുമൊക്കെ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിന് മുൻപ് ആ ജനങ്ങൾക്കിടയിൽ ജീവിച്ചിരുന്ന സാലിഹീങ്ങളായ, നന്മ പ്രവർത്തിച്ചിരുന്ന, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തിരുന്ന, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരായിരുന്ന, സാലിഹീങ്ങളായിരുന്ന നല്ല മനുഷ്യന്മാരായിരുന്നു ഈ പറഞ്ഞ ആളുകളൊക്കെ. വദ്ദും സുവാഉം യഗൂസും യഊഖും നസറുമൊക്കെ ആ സമൂഹത്തിലെ സാലിഹീങ്ങളായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുന്നു, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അസ്മാഉ റിജാലിൻ സാലിഹീന മിൻ ഖൗമി നൂഹ്, ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ട ഈ പേരുകളെല്ലാം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനതയിൽ ഉണ്ടായിരുന്ന സച്ചരിതരായ ചില ആളുകളുടെ പേരുകളാണ്. എന്താണ് അവർക്ക് സംഭവിച്ചത്? അവർ മരിച്ചപ്പോൾ ഷെയ്ത്താൻ ആ നാട്ടുകാരുടെ അടുക്കൽ വന്നു. അവരോട് പറഞ്ഞു, ഇതാ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തിരുന്ന നല്ല നല്ല മനുഷ്യന്മാർ മരിച്ചുപോയി. നമ്മളിതാ തെറ്റുകളും പാപങ്ങളും ചെയ്യുന്ന കുറവുകളുള്ള മനുഷ്യന്മാരാണ്. അതുകൊണ്ട് ഈ മരിച്ചുപോയ സാലിഹീങ്ങളെ നമ്മൾ ഇടക്കിടക്ക് ഓർക്കണം. അതിനുവേണ്ടി അവർ ഇബാദത്ത് ചെയ്യുന്നതിനു വേണ്ടി ഇരിക്കാറുണ്ടായിരുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഒരു അടയാളക്കുറി നിങ്ങൾ നാട്ടിവെക്കുക അവരെ ഓർക്കുന്നതിനു വേണ്ടി. അപ്പോ അവരിരുന്ന സ്ഥലത്തു കൂടെ ആൾക്കാരിങ്ങനെ നടന്നു പോകുമ്പോൾ ഈ നാട്ടക്കുറി കാണുമ്പോൾ അവർക്ക് ഓർമ്മ വരും, നല്ലൊരു മനുഷ്യനായിരുന്നു, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തിരുന്ന ആളായിരുന്നു, അതുകൊണ്ട് ഞാനും അള്ളാഹിനെ ഇബാദത്ത് ചെയ്യണം. അങ്ങനെ നല്ല ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അവരത് തുടങ്ങി വെച്ചത്. അവരോട് ഈ ഉപദേശം പറഞ്ഞു കൊടുത്തതാകട്ടെ ഒരു ഷെയ്ത്താനാണ്, പിശാജാണ്, ഇബ്ലീസാണ് അവരെ വഴികേടിലാക്കുന്നതിന് വേണ്ടി. അങ്ങനെ ആ തലമുറ കഴിഞ്ഞുപോയി, അടുത്ത തലമുറ വന്നു. അടുത്ത തലമുറ വന്നതോടെ ഈ നാട്ടക്കുറികൾ എന്തിനായിരുന്നു എന്ന് അവർ മറന്നുപോയി. ഷെയ്ത്താൻ അവരുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, ഇതാ ഈ കാണുന്ന വിഗ്രഹങ്ങൾ, ഈ കാണുന്ന രൂപങ്ങൾ, ഈ കാണുന്ന നാട്ടക്കുറികൾ, നിങ്ങൾക്ക് മുൻപുള്ളവർ ഇതിനെയായിരുന്നു വിളിച്ച് സഹായം തേടിയിരുന്നത്. അവരിതിനെ വിളിച്ച് സഹായം ചോദിച്ചാൽ മഴയില്ലെങ്കിൽ അവർക്ക് മഴ വർഷിക്കും, പ്രയാസങ്ങൾ ബാധിച്ചാൽ അവരുടെ പ്രയാസങ്ങൾ നീങ്ങിപ്പോകും, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ അത് ഇല്ലാതെയാകും, വരൾച്ച വന്നാൽ അത് അവസാനിക്കും, അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ മുന്നിൽ ആരാധനകളുമായി ചടഞ്ഞുകൂടണം. അങ്ങനെ ജനങ്ങൾ ഷെയ്ത്താൻ അവൻ പറഞ്ഞ വിശ്വാസം അത് സ്വീകരിച്ചു, തൗഹീദ് ഉപേക്ഷിച്ചു. അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ സത്യത്തിലേക്ക് നയിക്കുന്നതിനു വേണ്ടി നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിയോഗിക്കുന്നത്. 950 വർഷം അവരെ ക്ഷണിച്ചിട്ടും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രബോധനം അവർ സ്വീകരിക്കാൻ തയ്യാറായില്ല. നോക്കൂ നിങ്ങൾ, എന്നിട്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് സഹായം ചോദിക്കുകയാണ്. അള്ളാഹുവെ, ഇതാ ഈ സമൂഹത്തിന്റെ കാര്യത്തിൽ നീ എന്നെ സഹായിക്കണം, നീ അവർക്കുമേൽ എനിക്ക് വിജയം നൽകണം, അവരെ അള്ളാഹുവെ നീ നശിപ്പിച്ചു കളയണം. ആരോടാ പ്രാർത്ഥിക്കുന്നത്? ആരോടാ സഹായം തേടുന്നത്? അള്ളാഹു സുബ്ഹാനഹു വതആലയോട്. കാലങ്ങൾ കഴിഞ്ഞു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. അദ്ദേഹത്തിന്റെ പിതാവും നാട്ടുകാരും വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന വ്യക്തികളാണ്. ആ നാട് മുഴുവൻ പലജാതി വിഗ്രഹങ്ങളെ ആരാധിക്കുന്നുണ്ട്. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ആരാധിക്കുന്നവരെ കൂട്ടത്തിലുണ്ട്. പലതിനെയും ആരാധിച്ചിരുന്നവർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നാടായ ഇറാഖിലെ ബാബിലോണിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അവരെ ആ പറഞ്ഞ ആദർശത്തിൽ നിന്ന്, ആ വഴികേടിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്നതിനു വേണ്ടി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവരെ ക്ഷണിച്ചു. അവരത് സ്വീകരിക്കാൻ തയ്യാറായില്ല, അവരതിനെ നിഷേധിച്ചു തള്ളി. അങ്ങനെ നിഷേധിച്ചു തള്ളിയപ്പോൾ അദ്ദേഹം അവർക്ക് മനസ്സിലാകുന്നതിനു വേണ്ടി വിഗ്രഹങ്ങൾക്ക് യാതൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധിക്കില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി ആ നാട്ടുകാരെല്ലാം ഉത്സവത്തിന് പോയ സന്ദർഭത്തിൽ അവരാരാധിച്ചിരുന്ന വിഗ്രഹങ്ങൾ അവയെ തച്ചുടച്ചു. അതിൽ വലിയൊരു വിഗ്രഹത്തെ മാത്രമോടെ ബാക്കി വെച്ചു. അതിൻ്റെ കഴുത്തിൽ ആ കോടാലി അങ്ങ് തൂക്കി വെച്ചു. ജനങ്ങൾ തിരിച്ചു വന്നു. അവർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ഇത് ചെയ്തത് എന്ന് അവർക്ക് മനസ്സിലായപ്പോൾ ഒരു വലിയ തീക്കുണ്ടാരമുണ്ടാക്കി അദ്ദേഹത്തെ അതിലേക്ക് വലിച്ചെറിഞ്ഞു. ആ സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സഹായം ചോദിക്കുകയാണ്. ആരോടാണ് സഹായം ചോദിക്കുന്നത് നോക്കണം. തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ നമ്മുടെ ആദർശപിതാവായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ആരോടാണ്? അദ്ദേഹം പറഞ്ഞു, ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, എനിക്ക് അള്ളാഹു മതി, ഭരമേൽപ്പിക്കാൻ അവൻ എത്ര നല്ലവനാണ്. ആരോട് പ്രാർത്ഥിക്കുന്നത്? അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ചോദിക്കുകയാണ്, വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹീമ ഇല്ലാ മൻ സഫിഹ നഫ്സഹു, ആരാണ് ഇബ്രാഹീമിന്റെ മാർഗത്തിനോട് എതിരാവുക, തന്റെ സ്വന്തത്തെ വിഡ്ഢിത്തരത്തിലേക്ക് വലിച്ചിഴച്ച തനിച്ച മൂടനായ മനുഷ്യനല്ലാതെ, വിഡ്ഢിയായ മനുഷ്യനല്ലാതെ മറ്റാരാണ് ഇബ്രാഹീമിന്റെ മാർഗത്തെ ഉപേക്ഷിക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്. ഇബ്രാഹിം നബി സഹായം തേടിയത് അള്ളാഹുവിനോടാണ്. രാവിലെയും രാത്രിയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥന എന്താണ്? അസ്ബഹ്ന അലാ ഫിത്രത്തിൽ ഇസ്ലാം വഅലാ കലിമത്തിൽ ഇഖ്ലാസ് വഅലാ ദീനി നബിയ്യിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ മില്ലത്തി അബീനാ ഇബ്രാഹിം അലൈഹി സ്സലാത്തു വസ്സലാം ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഞങ്ങളിതാ നേരം പുലർന്നിരിക്കുന്നു. റസൂൽ പഠിപ്പിച്ചിരുന്ന പ്രാർത്ഥനയാണിത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം? അസ്ബഹ്ന അലാ ഫിത്രത്തിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ പ്രകൃതിയിൽ ഞങ്ങൾ നേരം പുലർന്നിരിക്കുന്നു. വഅലാ കലിമത്തിൽ ഇഖ്ലാസ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത്, ഇഖ്ലാസിന്റെ വാക്ക്, നിഷ്കളങ്കമായി അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന വാക്ക്, ആ വാക്ക് ഉച്ചരിച്ചുകൊണ്ട് ഞങ്ങൾ ഇതാ നേരം പുലർന്നിരിക്കുന്നു. വഅല കലിമത്തിൽ ഇഖ്ലാസ് വഅല ദീനി നബിയ്യിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളുടെ റസൂലായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദീനിൽ ഞങ്ങൾ ഇതാ നേരം പുലർന്നിരിക്കുന്നു. വഅല മില്ലത്തി അബീന ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ മില്ലത്തിൽ ഞങ്ങൾ നേരം പുലർന്നിരിക്കുന്നു. എന്താ ഇബ്രാഹിം നബിയുടെ മില്ലത്ത്? ജാറങ്ങളോട് സഹായം തേടലാണോ? മരങ്ങളോട് സഹായം ചോദിക്കലാണോ? വിഗ്രഹങ്ങളോട് സഹായം ചോദിക്കലാണോ? മക്ബറകൾ കെട്ടിപ്പടുക്കലായിരുന്നോ? ഇബ്രാഹിം നബിയുടെ ചരിത്രം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു വിശദമായി പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു ജാറം കെട്ടിപ്പടുത്ത ചരിത്രമുണ്ടോ? ഒരു മക്ബറയുണ്ടാക്കിയ ചരിത്രമുണ്ടോ? അള്ളാഹുവല്ലാത്ത ഒരാളോടെങ്കിലും എപ്പോഴെങ്കിലും സഹായം തേടിയ ഒരു ചരിത്രമുണ്ടോ? ഇല്ല. ഇബ്രാഹിം നബിയുടെ ചരിത്രമാണത്. കഴിഞ്ഞോ? ഇല്ല. മൂന്നാമത്തെ നബി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയം ഉലുൽ അസ്മിൽപ്പെട്ട പ്രധാനപ്പെട്ട റസൂലാണ് അദ്ദേഹം. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും അധികം പേര് പരാമർശിക്കപ്പെട്ട റസൂല് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. ഫിറഔൻ എന്ന സ്വേച്ഛാധിപതിയായ കടുത്ത ധിക്കാരിയായ അന റബ്ബുക്കുമുൽ അല, ഞാനാണ് നിങ്ങളുടെ ഏറ്റവും ഉന്നതനായ റബ്ബ് എന്ന് വാദിച്ച ഒരു ധിക്കാരിയുടെ അടുക്കലേക്കാണ് അദ്ദേഹം നിയോഗിക്കപ്പെട്ടത്. അങ്ങനെ ഫിറഔൻ അവന്റെ ധാരാളക്കണക്കിന് പീഡനങ്ങൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിൻപറ്റിയ ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നു. ആ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സന്ദർഭത്തിലെല്ലാം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ബനു ഇസ്രായേലുകാരോട് പറഞ്ഞതെന്താണ്? നിങ്ങളിതാ അള്ളാഹുവിനോട് സഹായം തേടുക, നിങ്ങൾ അള്ളാഹുവിനോട് സഹായം ചോദിക്കുക, എന്നോട് ചോദിക്കണമെന്നല്ല, ഇബ്രാഹിം നബിയോട് ചോദിക്കണമെന്നല്ല, നൂഹ് നബിയോട് ചോദിക്കണമെന്നല്ല, ആദം നബിയോട് ചോദിക്കണമെന്നല്ല, അള്ളാഹുവിനോട് സഹായം ചോദിക്കുക അല്ലേ. അള്ളാഹുവിനോട് സഹായം ചോദിക്കാനാണ് അവരൊക്കെ പഠിപ്പിച്ചത്. എത്രയോ ചരിത്രങ്ങൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ നിന്ന് കാണാൻ സാധിക്കും. അതിലെവിടെയും ഒരു സഹായ തേട്ടമെങ്കിലും അള്ളാഹുവല്ലാത്തവരോട് നടത്തിയത് കാണാൻ സാധിക്കുന്നില്ല. അതിനുശേഷം ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം വരുന്നു. യഹൂദർ അദ്ദേഹത്തെ കുരിശിലേറ്റാൻ വേണ്ടി പരിശ്രമിച്ചു. അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ആരോടാണ്? അള്ളാഹു സുബ്ഹാനഹു വതആലയോടാണ്. അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. അള്ളാഹു അദ്ദേഹത്തെ തന്നിലേക്ക് ഉയർത്തി. ആ ചരിത്രമൊക്കെ നമുക്കറിയാം. സഹായം ചോദിക്കുന്ന ആരോടാ? അള്ളാഹു സുബ്ഹാനഹു വതആലയോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വിശദമായി നമുക്ക് രേഖപ്പെടുത്തപ്പെട്ട രൂപത്തിൽ വായിക്കാൻ ലഭ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ 23 വർഷക്കാലത്തെ പ്രബോധനത്തിൽ ഒരു തവണ പോലും അള്ളാഹു സുബ്ഹാനഹു വതആലയോട് സഹായം തേടുന്നത് മാറ്റിവെച്ചുകൊണ്ട് കഴിഞ്ഞുപോയ നബിമാരോടോ സാലിഹീങ്ങളോടോ മലക്കുകളോടോ ജിന്നുകളോടോ വിഗ്രഹങ്ങളോടോ ജാറങ്ങളോടോ മഖ്ബറകളോടോ ഖബറുകൾക്കരികിലോ സഹായ തേട്ടവുമായി ചെല്ലുന്നില്ല. ഒരൊറ്റ ചരിത്രം പോലും ഇത് കാണാൻ സാധിക്കുന്നില്ല. എന്തിനധികം ബദർ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ആയിരക്കണക്കിന് വരുന്ന സൈന്യം മുന്നിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം 300 വരുന്ന സഹാബികൾ മാത്രമാണുള്ളത്. അവരുടെ അവസ്ഥ എന്താണ്? റസൂലുള്ളയുടെ ഹദീസിൽ കാണാം, ഇന്നഹും ജിയാഉൻ, അല്ലാഹുവിന്റെ അല്ലാഹുവേ, ഇതാ അവർ ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടക്കുന്നവരാണ്, വിശപ്പുള്ളവരാണ്. അതുകൊണ്ട് ഫഅശ്ബിഉഹും, അല്ലാഹുവേ അവർക്ക് നീ വയറു നിറച്ച് ഭക്ഷണം നൽകണം. ഇന്നഹും ഉറാ, അല്ലാഹുവേ അവർക്ക് ധരിക്കാൻ വസ്ത്രമില്ല, അവരിൽ പലരും തുന്നിക്കെട്ടിയ വസ്ത്രവുമായിട്ടാണ് ഈ വന്നിരിക്കുന്നത്. അല്ലാഹുവേ ഫക്സുഹും, അല്ലാഹുവേ നീ അവർക്ക് വസ്ത്രം ധരിപ്പിക്കണം. അല്ലാഹുമ്മ ഇന്നഹും ഹുഫാ, അല്ലാഹുവെ അവർ കാലിൽ ചെരുപ്പുകളില്ലാത്ത നഗ്നപാദരായിക്കൊണ്ടാണ് ഈ നടക്കുന്നത്, അതുകൊണ്ട് ഫഹ്മിൽഹും, അല്ലാഹുവെ നീ അവരെ വഹിക്കണം. ബദരീങ്ങളുടെ ചരിത്രമാണ് ഈ പറയുന്നത്. ആ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബിമാർ അവരുടെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടാണ് സഹായം തേടുന്നത്, ആരോടാണ് പ്രാർത്ഥിക്കുന്നത്, ആരെയാണ് വിളിച്ചു തേടുന്നത്? അല്ലാഹു സുബ്ഹാനഹു വതആലയോടാണ്. സൂറത്തുൽ അൻഫാലിൽ ബദറിന്റെ ചരിത്രം അല്ലാഹു ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്. അല്ലാഹു പറയുന്നു, ഇദ് തസ്തഗീസൂന റബ്ബകും ഫസ്തജാബ ലകും അന്നീ മുമിദ്ദുകും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. അല്ലാഹുവിന്റെ റസൂലെ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ഇത് തസ്തഗീസൂന റബ്ബകും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് സഹായം തേടിയ സന്ദർഭം. പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ആയറ്റാണത്. അല്ലാഹുവിന്റെ റസൂലാണ് ഈ സഹായം ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള സഹാബിമാരാണ് ഈ സഹായം ചോദിക്കുന്നത്. ആരോടാണ് അവർ സഹായം ചോദിക്കുന്നത്, ആരെയാണ് അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുവിനെയാണ്. ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ വിളിച്ച് സഹായം തേടിയ സന്ദർഭം. ഫസ്തജാബ ലകും, അല്ലാഹു നിങ്ങൾക്ക് ഉത്തരം നൽകി. അന്നീ മുമിദ്ദുകും ബി അൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ, അല്ലാഹു സുബ്ഹാനഹു വതആല ആയിരക്കണക്കിന് വരുന്ന മലക്കുകളെ തുടരെ തുടരെ അയച്ചുകൊണ്ട് നിങ്ങളെ സഹായിക്കുന്നതാണ് എന്ന് അല്ലാഹു നിങ്ങൾക്ക് ഉത്തരം നൽകിയ സന്ദർഭം നിങ്ങൾ ഓർക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്രയും ഞാൻ പറഞ്ഞത് എന്തിനാണ്? ഇയ്യാക നസ്തഈൻ എന്ന വാക്ക്, അതിൻ്റെ അർത്ഥം അല്ലാഹുവെ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്നാണ്. വിശുദ്ധ ഖുർആനിലെ നബിമാരുടെ ചരിത്രം മുഴുവൻ നമ്മെ പഠിപ്പിക്കുന്നത് അല്ലാഹുവിനോട് മാത്രമുള്ള ഈ സഹായതേട്ടമാണ്. അല്ലാഹുവിൻ്റെ മുന്നിൽ മാത്രം സഹായതേട്ടവുമായി ചെല്ലുക എന്ന ഈ അടിസ്ഥാനം, അത് ഒരു മുസ്ലിം മാറ്റിവെക്കാൻ പാടില്ല. എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദര, നിന്റെ സംഘടന ഏതാവട്ടെ, നീ ഏത് മഹലിൽപ്പെട്ടവനാകട്ടെ, നിന്റെ പേര് എന്താകട്ടെ, നീ ഏത് നാട്ടുകാരനാകട്ടെ, ഞാൻ ഈ പറയുന്ന കാര്യത്തെക്കുറിച്ച് നീ ഗൗരവത്തിൽ ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആലയോട് എല്ലാ നിസ്കാരത്തിലും നീ ചെയ്യുന്ന കരാറാണ് നീ കേട്ടത്. വഇയ്യാക നസ്തഈൻ, അല്ലാഹുവെ നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്. ഇത് പറഞ്ഞതിന് ശേഷം ആരോടെല്ലാമാണ് സഹായതേട്ടവുമായി നീ ചെന്നു നിൽക്കുന്നത്, ആരുടെയെല്ലാം മുന്നിലാണ് നീ പ്രാർത്ഥനയുമായി ചെന്നു നിൽക്കുന്നത്, ആർക്കെല്ലാം മുന്നിലാണ് നീ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആർക്കു വേണ്ടിയാണ് നീ നേർച്ച നേർന്നുകൊണ്ടിരിക്കുന്നത്? ഇതാ എൻ്റെ രോഗം മാറ്റിക്കഴിഞ്ഞാൽ, ഈ പ്രയാസം എന്നിൽ നിന്ന് നീക്കിക്കളഞ്ഞാൽ, ഞാനിതാ ഇത്ര ഇത്ര ആടിനെ അറുത്തുകൊള്ളാം. ആർക്കു വേണ്ടി അറുത്തുകൊള്ളാം? അള്ളാഹ്ക്ക് വേണ്ടി അറുത്തുകൊള്ളാന്നാണോ? അല്ല, ഔലിയക്ക് വേണ്ടി അറുത്തുകൊള്ളാം. ജാറത്തിലേക്ക് നൽകിക്കൊള്ളാം, മക്ബറയിലേക്ക് നൽകിക്കൊള്ളാം. ആർക്കു വേണ്ടിയാണ് ഈ അറുക്കുന്നത്? ആരോടാണ് ഈ സഹായം ചോദിക്കുന്നത്? മരിച്ചുപോയ ആളുകളോട്, ജീവനില്ലാത്ത ആളുകളോട്, കേൾക്കാത്ത കാണാത്ത സഹായം ചെയ്യാനോ ഉപദ്രവം ചെയ്യാനോ സാധിക്കാത്തവരോട്. പ്രിയപ്പെട്ട സഹോദര, ദിവസവും അഞ്ചു നേരം നിസ്കാരത്തിൽ നിർബന്ധമായി നാം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇയ്യാക നസ്തഈൻ എന്ന വാക്ക് എന്ത് അർത്ഥമാണ് ആ പറഞ്ഞ വാക്കിന് നമ്മൾ നൽകിയത്? എന്ത് പ്രാധാന്യവും ഗൗരവവുമാണ് ആ വാക്കിന് നമ്മൾ കൽപ്പിച്ചിരിക്കുന്നത്? വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ പരിഗണിക്കേണ്ട വിഷയമാണ് ഈ പറഞ്ഞത്. സഹോദരങ്ങളെ, സഹായതേട്ടമെന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയോടുള്ള സഹായതേട്ടം, അൽ ഇസ്തിആനതു ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ടുള്ള സഹായതേട്ടം മൂന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അള്ളാഹിനോട് സഹായം തേടുക എന്ന് പറഞ്ഞാൽ അതിൽ മൂന്ന് കാര്യം ഉണ്ടായിരിക്കും. അത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. ഈ പറയുന്ന മൂന്ന് കാര്യം അള്ളാഹിനോട് മാത്രമേ പാടുള്ളൂ. അതിലൊന്നാമത്തെ കാര്യം ഉലമാക്കൾ പറഞ്ഞതായി കാണാം, അൽ ഖുദൂഉ വത്തദല്ലുലു ലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല അവനു മുന്നിൽ പരിപൂർണ വിനയത്തോടുകൂടി, താഴ്മയോടുകൂടി, അങ്ങേറ്റത്തെ താഴ്മയോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മുന്നിൽ നിലയുറപ്പിക്കുക. അള്ളാഹിന്റെ മുന്നിൽ മനസ്സ് താഴ്ന്നു കൊടുക്കുക, അള്ളാഹുവിൻ്റെ മുന്നിൽ ഹൃദയം താഴ്മയോടുകൂടി, വിനയത്തോടുകൂടി, അങ്ങേറ്റം കീഴ്വണക്കത്തോടുകൂടി അള്ളാഹിൻ്റെ മുന്നിൽ നിൽക്കുക. അത് സഹായതേട്ടത്തിൽ ഉണ്ടാവേണ്ട കാര്യം. നമ്മളൊരാൾ സഹായം ചോദിക്കുമ്പോൾ എന്നെങ്ങ് സഹായിക്കുക എന്ന് കൽപ്പനാരൂപത്തിലാണോ പറയുക? അല്ല, വിനയത്തോടുകൂടിയാണ് ചോദിക്കുക. അല്ലെ, മനുഷ്യന്മാർ വേറൊരാളോട് സഹായം ചോദിക്കുമ്പോൾ ബുദ്ധിമുട്ടിൽ അകപ്പെട്ടാൽ കടം ചോദിക്കുമ്പോൾ പോലും ആളുകൾ എങ്ങനെയാണ് ചോദിക്കാറുള്ളത്? എന്തൊരു വിനയത്തോടുകൂടി, എന്തൊരു ആദരവോടുകൂടിയാണ് മുന്നിൽ വന്ന് നിൽക്കുക. ചോദിക്കുന്നത് കടമാണ്, വെറുതെ തരണം എന്ന് പറയുന്നില്ല. കുറച്ച് കാലത്തേക്ക് കടം തരണമെന്നാണ് പറയുന്നത്. പക്ഷെ അത് ചോദിക്കുന്നത് എത്ര വിനയത്തോടുകൂടിയാണ്. എടാ, എന്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ കണ്ട്, എനിക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ ഇപ്പൊ ആരടുത്ത് കച്ചയല്ല, നിന്നല്ലേ ഇപ്പൊ എനിക്കറിയുള്ളൂ, അതുകൊണ്ട് എന്നെ സഹായിക്കണം, നീ എന്തെങ്കിലും തരുന്ന് വിചാരിച്ചിട്ടാ വന്നത് എന്നൊക്കെ ആളുകൾ എത്ര വിനയത്തോടുകൂടിയാണ് പറയുന്നത്. അല്ലേ, അവന്റെ പണം വെറുതെ തരണമെന്നല്ല പറയുന്നത്, കടം തന്നാ മതിയെന്നാണ്. കുറച്ചു കഴിഞ്ഞാൽ അങ്ങ് തിരിച്ചു തരാമെന്നാണ് പറയുന്നത്. പക്ഷെ എങ്കിൽ പോലും ആളുകളുടെ വിനയം എത്ര വലുതാണ്. അള്ളാഹുവിന്റെ അരികിൽ നിന്ന് നമ്മൾ ചോദിക്കുന്നത് കടമാണോ, അള്ളാഹു നൽകിയത് തിരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുമോ? ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അനുഗ്രഹങ്ങൾ ചോദിക്കാതെ തന്നത് തന്നെ അതിലേതെങ്കിലും ഒന്നിനു പകരമായി പോലും നമുക്ക് തിരിച്ചൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണിക്കണക്കാക്കിയാൽ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ആര പറയുന്ന? അള്ളാഹു സുബ്ഹാനഹു വതആല പറയാൻ. അപ്പോൾ അള്ളാഹുവിന്റെ മുന്നിൽ അങ്ങേയറ്റത്തെ വിനയമുണ്ടാകണം. നബിമാരുടെ പ്രാർത്ഥനകളെ കുറിച്ച് അള്ള പറഞ്ഞില്ലേ, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത് ويدعوننا رغبا ورهبا وكانوا لنا خاشعين. انهم كانوا يسارعون في الخيرات. നബിമാർ അവർ നന്മകൾ മത്സരിക്കുന്നവരായിരുന്നു. ويدعوننا رغبا ورهبا, അവർ നമ്മുടെ മുന്നിൽ അങ്ങേയറ്റത്തെ പ്രതീക്ഷയോടും അങ്ങേയറ്റത്തെ പേടിയോടും കൂടി നമ്മെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നവരായിരുന്നു. നബിമാരെ കുറിച്ച് പറഞ്ഞ രണ്ട് ക്വാളിറ്റി അവരെ പറ്റി പറഞ്ഞത്, നമ്മെ അവർ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നു. എങ്ങനെ വിളിച്ചു പ്രാർത്ഥിച്ചത്? റഗബൻ വറഹബ, നമ്മോടുള്ള പ്രതീക്ഷയിൽ, ഞാൻ അവരെ സഹായിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലായിരുന്നു അവരുടെ ഹൃദയം. അതോടൊപ്പം വറഹബൻ, എന്നോടുള്ള പേടി കൊണ്ട്, ഭയം കൊണ്ട്, എന്നെക്കുറിച്ച് അറിഞ്ഞതിനാൽ അവർക്ക് മനസ്സിലുണ്ടാകുന്ന ആ ആദരവ് കാരണത്താൽ ഉണ്ടാകുന്ന ഭയം, അത് നിറഞ്ഞ ഹൃദയവുമായി കൊണ്ടാണ് അവരെന്നെ വിളിച്ചു പ്രാർത്ഥിച്ചത് എന്ന് അള്ളാഹു നബിമാരെ കുറിച്ച് പറയാണ്. അപ്പോൾ സഹോദരങ്ങളെ, ആ പറഞ്ഞത് ഒന്നാമത്തെ കാര്യമാണ്. സഹായ തേട്ടത്തിന്റെ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ മുന്നിൽ പരിപൂർണ വിനയമുണ്ടായിരിക്കണം, കഴിഞ്ഞോ ഇല്ല. രണ്ടാമത്തെ കാര്യം, അസ്സിഖതു ബില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആല സഹായിക്കുമെന്ന ഉറച്ച വിശ്വാസം വേണം. അള്ളാഹുവിൽ അവന് ഉറച്ച വിശ്വാസം വേണം. അള്ളാഹു എന്നെ കൈവിടിയില്ല എന്ന ഉറച്ച ബോധ്യം അവന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ചില ആളുകൾ സഹായം ചോദിക്കുമ്പോൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കുക? കിട്ടുകയാണെങ്കിൽ അങ്ങ് കിട്ടിക്കോട്ടെ, പോയാലത് പോയിക്കോട്ടെ, ഒരു പ്രാർത്ഥനല്ലേ എന്ന് ചില ആളുകൾ മനസ്സിൽ കരുതാറുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല. അള്ളാഹുവിനോട് സഹായം ചോദിക്കുമ്പോൾ ഉറച്ച വിശ്വാസം വേണം, അള്ളാഹു എന്നെ കൈവിടിയില്ല. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞത്, ഉദ്ഉല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുമെന്ന ഉറപ്പിൽ അവനെ വിളിച്ചു പ്രാർത്ഥിക്കണം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യമാണ്. പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു എന്റെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുമെന്ന ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. അതാണ് രണ്ടാമത്തെ കാര്യം. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ ചരിത്രം ഖുർആനിൽ സൂറത്ത് മറിയം ആരംഭിക്കുന്നതിന് അദ്ദേഹത്തിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ തലയാകെ നിറച്ചിരിക്കുന്നു, എല്ലുകൾക്കൊക്കെ ബലക്ഷയം സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു, വൃദ്ധനായിരിക്കുന്നു. എന്നിട്ടും അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരു കുഞ്ഞിനെ ലഭിക്കാനാണ്. പ്രായം അത്രയായി, ഇനി എനിക്ക് കുഞ്ഞൊന്നും ഉണ്ടാവില്ല, ഇനി ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, വെറുതെ എന്തിനാ പ്രാർത്ഥിച്ച് സമയം കളയുന്നത് എന്നല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയാൻ, അള്ളാഹു സൂറത്ത് മറിയമിന്റെ നാലാമത്തെ ആയത്തിൽ പറയുന്നു, ഖാല റബ്ബി ഇന്നി വഹന അൽഅദ്മു മിന്നി വഷ്തഅല അർറാസു ശൈബാ വലം അകും ബിദുആഇക റബ്ബി ശഖിയാ. അദ്ദേഹം പറഞ്ഞു, റബ്ബി ഇന്നി വഹന അൽഅദ്മു മിന്നി, അള്ളാഹുവേ എന്റെ എല്ലുകൾ ഇതാ തീർത്തും ദുർബലമായിരിക്കുന്നു, വഷ്തഅല അർറാസു ശൈബാ തലമുടിയാകെ നരച്ചിരിക്കുന്നു, വലം അകും ബിദുആഇക റബ്ബി ശഖിയാ, എന്റെ റബ്ബെ നിന്നെ വിളിച്ചു പ്രാർത്ഥിച്ചതുകൊണ്ട് ഞാൻ ഒരിക്കലും നിർഭാഗ്യവാനായി പോയിട്ടില്ല. അദ്ദേഹം അപ്പോഴും പ്രാർത്ഥിക്കുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, അതാണ് അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസം എന്ന് പറയുന്നത്. അപ്പൊ അതുണ്ടായിരിക്കണം പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ, സഹായം തേടുന്ന സന്ദർഭത്തിൽ. ഒന്ന്, പരിപൂർണമായ വിനയം. രണ്ട്, അള്ളാഹ് സഹായിക്കുമെന്ന ഉറച്ച വിശ്വാസം. മൂന്ന്, അൽഇഅ്തിമാദു അലല്ലാഹ്, അള്ളാഹുവിനെ കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കുക എന്നത് ഉണ്ടായിരിക്കണം. അള്ളാഹനെ ഏൽപ്പിക്കുക, അവനിൽ ഭരമേൽപ്പിക്കുക, അത് ഉണ്ടായിരിക്കേണ്ട മൂന്നാമത്തെ കാര്യമാണ്. അപ്പോഴാണ് സഹായത്തേട്ടം പരിപൂർണമാവുള്ളൂ. വിനയം വേണം, അള്ളാഹ് സഹായിക്കുമെന്ന ഉറച്ച വിശ്വാസം വേണം, കാര്യങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിക്കുക. അതിൻ്റെ അർത്ഥം നമ്മളൊരു പണി എടുക്കാൻ പാടില്ല എന്നല്ല, നമ്മൾ എന്തൊക്കെ പണിയെടുത്താലും എൻ്റെ റബ്ബ് അവൻ്റെ കയ്യിലാണ് എല്ലാത്തിൻ്റെയും അവസാന തീരുമാനമുള്ളത്, അവൻ്റെ കയ്യിലാണ് സർവ്വതിൻ്റെയും നിയന്ത്രണമുള്ളത്. അള്ളാഹ് വിചാരിച്ചതിനപ്പുറത്തേക്ക് ഒരു കാര്യവും നടക്കുകയില്ല. എൻ്റെ റബ്ബിനെ ഞാനിതാ ഇത് ഏൽപ്പിച്ചിരിക്കുന്നു എന്ന വിശ്വാസം അവൻ്റെ ഹൃദയത്തിലുണ്ടായിരിക്കണം. അതിന് ധാരാളം ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. നബിമാർ അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ തവക്കുൽ ചെയ്തുകൊണ്ട് മുന്നേറിയ സംഭവങ്ങൾ ഖുർആനിൽ പലയിടത്തും കാണാൻ സാധിക്കും. അപ്പോൾ സഹോദരങ്ങളെ, ഇതാണ് അള്ളാഹുവിനോടുള്ള സഹായത്തേട്ടം. ഈ പറഞ്ഞ സഹായത്തേട്ടം, അള്ളാഹുവെ അത് നിന്നോട് മാത്രമേ ഞങ്ങൾ നടത്തുകയുള്ളൂ എന്നാണ് വഇയാക നസ്തഈൻ എന്ന ഈ ആയത്തിൻ്റെ ഈ രണ്ടാമത്തെ ഭാഗം അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ആയത്ത് അനേകം പാഠങ്ങൾ ഉൾക്കൊള്ളും. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു വിശദീകരണമാണ് പറഞ്ഞത്. ഈ ആയത്തിൽ നിന്ന് ലഭിക്കുന്ന പാഠങ്ങൾ ധാരാളമുണ്ട്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്ത് ഈ ആയത്ത് വിശദീകരിക്കുന്നതിന് മാത്രമായി നൂറുകണക്കിന് പേജുകൾ പണ്ഡിതന്മാർ തഫ്സീർ നടത്തിയിട്ടുണ്ട്. ഈ ആയത്തിൽ നിന്ന് ലഭിക്കാവുന്ന പാഠങ്ങൾ മാത്രം, ഇതിന് മാത്രം പാഠങ്ങളുള്ള ആയത്താണ് ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്ത്. ഇൻഷാ അല്ലാഹ് ഈ പറയുന്ന തഫ്സീർ ചുരുക്ക വിശദീകരണം കഴിഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹയിലുള്ള ചില പാഠങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, പറഞ്ഞ കാര്യങ്ങൾ, ഈ കേട്ട കാര്യങ്ങൾ ഒരു കക്ഷിത്വമോ അതല്ലെങ്കിൽ എന്തെങ്കിലും മുൻധാരണകളോ ഇല്ലാതെ അള്ളാഹുവിൻ്റെ ഖുർആനിനും റസൂലുള്ളയുടെ ഹദീസിനും യോജിച്ചതാണോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് അത് ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. ഖുർആനിനും സുന്നത്തിനും യോജിച്ച ഒരു കാര്യത്തെ ഒരാൾക്ക് വേണ്ടിയും നമ്മൾ മാറ്റിവെക്കാൻ പാടില്ല. അത് എത്ര വലിയ ഉസ്താദാകട്ടെ, മൗലവിയാകട്ടെ, ഷെയ്ഖാകട്ടെ, നേതാവാകട്ടെ, ആരാകട്ടെ, അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും വലിയ ഒരാളും നമുക്കില്ല. അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും വാക്കുകളെക്കാൾ വലിയ ഒരു വാക്കും ഒരാളും ഇനി പറയാനില്ല. അവരുടെ വാക്കാണ് അവസാനത്തെ വാക്ക്, അള്ളാഹുവിൻ്റെ ഖുർആൻ, റസൂലുള്ളയുടെ ഹദീസ്. അതാണ് നമ്മുടെ അടിസ്ഥാനം. അതിലേക്ക് മടങ്ങാൻ നമുക്ക് സാധിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ഈ മാസത്തിൽ ഈ പറയപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് ഗൗരവത്തിൽ ചിന്തിക്കാൻ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ, അത് കേൾക്കേണ്ടവരായ നമ്മുടെ സഹോദരങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അഅലമു ബിസ്സവാബ്. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.